ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. മലങ്കര സഭയുടെ ആത്മീയാചാര്യൻ ക്രിസോസ്റ്റം തിരുമേനിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് നിരവധി ലേഖനങ്ങൾ ദിനപത്രങ്ങളുടെ ഓൺലൈൻ പേജുകളിലും ഫേസ്ബുക്കിലും പ്രവഹിക്കുകയാണ്. അതിൽ വർഗീസ് പി തോമസ് എഴുതിയ ഒരു വാചകം ഏറെ ശ്രദ്ധേയമായി തോന്നി. ക്രിസ്തുവിൽ നിന്നും ക്രിസോസ്റ്റത്തിലേക്ക് ഒരു ചിരിയുടെ അകലം മാത്രമേയുള്ളൂ. ചിരിക്കാൻ മറന്നുപോയ ഒരു തലമുറയെ നർമ്മത്തിന്റെ പൊന്നാട അണിയിച്ച വലിയ ഇടയൻ എന്നാവും ചരിത്രം ഈ സുവർണ നാവുകാരനെ അടയാളപ്പെടുത്തുക. ഉപമകളിലൂടെയും കഥകളിലൂടെയും വചനത്തെ ജനകീയമാക്കുകയായിരുന്നു ക്രിസ്തു. മനസ്സുകളെ ചേർത്ത് നിർത്താൻ ക്രിസോസ്റ്റം കണ്ടെത്തിയതും ദൈവപുത്രന്റെ മാർഗം തന്നെ. ഉപമകൾക്ക് പകരം മേമ്പൊടിയായി ചേർത്തത് തമാശയായിരുന്നു എന്ന് മാത്രം. ആത്മീയ ലോകത്ത് നർമ്മത്തിന്റെ സാധ്യത കണ്ടറിഞ്ഞു ഈ വലിയ ഇടയൻ. ക്രിസോസ്റ്റം തുറന്നുവിട്ട ചിരികളുടെ അലകൾ സമൂഹത്തിലേക്കും പടർന്നുകയറി. തന്റെ നർമ്മത്തെക്കുറിച്ചായിരുന്നു പലർക്കും അറിയേണ്ടത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് പലരും ചോദിച്ചത് എന്ന് തിരുമേനി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിനുത്തരം പറയാനും അദ്ദേഹത്തിന്റെ പക്കൽ ഒരു കഥയുണ്ടായിരുന്നു, അമ്മ പറഞ്ഞ ആദ്യ തമാശ കഥ. ക്രിസോസ്റ്റം തിരുമേനി ബാല്യകാലത്ത് 4 വയസ്സുവരെ കോഴഞ്ചേരിയിലും പിന്നീട് മാരാമണിലുമാണ് വളർന്നത്. മാരാമൺ പള്ളിയിലെ പുരോഹിതനായിട്ട് തിരുമേനിയുടെ അച്ഛൻ ചുമതലയേറ്റപ്പോൾ മുതൽ താമസം മാരാമണിലേക്ക് മാറ്റി. തിരുമേനിയുടെ അമ്മ സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. തിരുമേനി ഗർഭത്തിലായിരുന്നപ്പോൾ ഇരട്ട കുട്ടികളാണ് എന്നാണ് പലരും പറഞ്ഞിരുന്നത് എന്ന് തിരുമേനി ഒരിക്കൽ പറഞ്ഞു. ഞാൻ പിറന്നു വീണപ്പോഴേ തമാശ തുടങ്ങി. കുഞ്ഞിനെ കാണാൻ വന്ന ആരോ പറഞ്ഞിരുന്നതായി അമ്മ പറഞ്ഞതാണ്, ഇവന് നീളം കൂടുതലാണല്ലോ ശോശാമേ. അതുകേട്ട് അമ്മ പറഞ്ഞതിങ്ങനെയാണ്, രണ്ടു കുട്ടികളുടെ നീളമുണ്ടാകും, ഇരട്ട കുട്ടികളാണെന്നായിരുന്നുവല്ലോ എല്ലാവരും പറഞ്ഞിരുന്നത്. ഇങ്ങനെയായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി. 100 വർഷത്തിനുമേലെ നടന്ന സംഭവമാണ്. പമ്പയാറിന്റെ തീരത്ത് മാരാമൺ കൺവെൻഷൻ നടക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വളരെ പ്രശസ്തരായ ആത്മീയ പുരുഷന്മാർ, സാംസ്കാരിക നായകന്മാർ ഒക്കെ അവിടെ എത്തിച്ചേർന്ന് സംസാരിക്കുന്നു. അന്ന് മാരാമൺ കൺവെൻഷനിൽ സംസാരിച്ചത് സാധു സുന്ദർ സിംഗ് ആയിരുന്നു. അന്ന് മൈക്ക് പോലും ഇല്ലാത്ത സമയമായിരുന്നു. സാധു ഹിന്ദിയിൽ സംസാരിക്കുന്നു. പന്തലിന്റെ 4 വശത്തു നിന്ന് അച്ഛന്മാർ അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ഉച്ചത്തിൽ വിളിച്ചു പറയും. വടക്കേ ഇന്ത്യയിലേക്ക് സുവിശേഷീകരണത്തിന് മിഷണറിമാരെ അയക്കണം എന്നുള്ള ആഹ്വാനത്തോടുകൂടിയാണ് സുന്ദർ സിംഗ് പ്രസംഗം അവസാനിപ്പിച്ചത്. സദസ്സിന്റെ മുമ്പിലിരുന്ന് മാർത്തോമ യുവജനസഖ്യം സെക്രട്ടറി കെ ഇ ഉമ്മൻ കശീശ അദ്ദേഹം ഭാര്യ ശോശാമയോട് പറഞ്ഞു, ശോശാമേ, നമുക്കൊരു മകനുണ്ടായാൽ അവനെ സുവിശേഷ വേലയ്ക്കായി അയക്കണം.
മാരാമൺ കൺവെൻഷനിലെ സാധു സുന്ദർ സിംഗിന്റെ പ്രസംഗം കേട്ട് അധ്യാപകനായ കെ ഇ ഉമ്മനും പൂർണ്ണ ഗർഭിണിയായ ശോശാമയും തങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ സുവിശേഷ വേലയ്ക്കയക്കുവാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് തീരുമാനിച്ചു.
അതങ്ങനെ സംഭവിച്ചു. 1918 ഏപ്രിൽ 27 ശോശാമ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അവർ അവന് പേരിട്ടു ധർമ്മിഷ്ഠൻ. എന്നാൽ ധർമ്മിഷ്ഠനെ കൂട്ടുകാർ വിളിച്ചത് മറ്റൊരു പേരിലായിരുന്നു. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത നിരവധി സവിശേഷതകൾ ജീവിതത്തോട് ചേർത്തുവച്ചയാൾ കൂടിയായിരുന്നു വലിയ മെത്രോപൊലീത്ത. ആത്മീയ ജീവിതത്തിന്റെ ആഴവും പരപ്പും തലമുറകളെ നർമ്മം ചാലിച്ചു പഠിപ്പിച്ച ചിരിയുടെ വലിയ ഇടയൻ, ജനമനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ പ്രഭാഷകൻ, ഒരിക്കൽ കേട്ടവരെയും അടുത്തറിഞ്ഞവരെയും വീണ്ടും അടുക്കളെത്താൻ പ്രേരിപ്പിക്കുന്നയാൾ, ചിരിയിലൂടെ ചിന്തയുടെ കെടാവെളിച്ചം പകർന്നയാൾ. തിരുമേനിയോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചു, ഈ തമാശകൾ ആളുകൾ ഓർക്കുകയും ചിന്തകളെ മറക്കുകയും ചെയ്യില്ലേ?
ഞാൻ അധിക തമാശകളും പറയുന്നത് ജീവിതത്തിന്റെ ചില അടിസ്ഥാനപരമായ ആദർശങ്ങളും ആവശ്യങ്ങളും മനുഷ്യന്റെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനാണ്. ഈ തമാശ ഓർക്കുമ്പോൾ അതിന്റെ പുറകിലുള്ള കാര്യം ഓർത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ എന്നെ വിളിക്കും, അതിൻ്റെ കൂടെ തിരുമേനി അന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ തമാശ ഓർക്കും, മറ്റേതായിരുന്നെങ്കിൽ അതും ഇതുമില്ലെന്ന് വന്നേ.
അചഞ്ചലമായ ദൈവവിശ്വാസം പുലർത്തുമ്പോഴും ലോകത്ത് ഇന്നാവശ്യം എന്തെന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. പുരോഹിതന്മാരെ ഇടം വലം ഇരുത്തിക്കൊണ്ട് തന്നെ ചില അപ്രിയ സത്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു.
ഇന്ന് ലോകത്തിന്റെ ആവശ്യം എന്റെ അടുത്തും മനസ്സിലാക്കുന്നവർ പറയും ദൈവം, ഞാൻ പറയും മനുഷ്യൻ. ദൈവം ഇന്ന് ലോകത്തിലുണ്ട്. ദൈവം ഒരു കാലത്തും ലോകത്തെ കൈവിടുകയും മനുഷ്യൻ ദൈവത്തെ കൈവിടുകയല്ലാതെ ദൈവം ലോകത്തെ കൈവിടുകയും കള്ളനെ കൈവിടും, കൊലപാതകനെ കൈവിടും, ആഴയും വിടുകയും. എന്നാൽ ദൈവത്തിന് ഒരു കാര്യമാണ്, ഒരുത്തർ നശിക്കണമെന്ന് നിശ്ചയിച്ചാൽ അവനെ നശിക്കാൻ സഹായിക്കും. എന്റെ അതിനുള്ള വ്യാഖ്യാനം ദുർവ്യാഖ്യാനമാണെന്ന് ഇവർ രണ്ടുപേരും പറയുമെങ്കിലും യൂത കെട്ടി ഞാൻ ചത്തപ്പോൾ അവൻ മരിക്കുന്ന വരെ കയറ് പൊട്ടാതെ ദൈവം സൂക്ഷിക്കും. ദൈവത്തിന് ഇടയ്ക്ക് കയറ് പൊട്ടിച്ച പോലെ അവൻ മരിക്കണമെന്ന് നിശ്ചയിച്ചവര്. അതുകൊണ്ട് ഈ ഗ്ലോബൽ ഇക്കോമിക്കൽ ഗ്രൂപ്പ് പറയുന്നത് നമുക്ക് ഇന്ന് രക്ഷപ്പെടും. ഇന്ന് നമ്മെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിനെ നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. ആവശ്യം മനുഷ്യൻ.
ഡോക്ടർ മാത്യു കോശി എഴുതുന്നുണ്ട്, ജാതിമത ചിന്തകൾക്കതീതമായ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അപ്പാണ് തിരുമേനിയുടെ സ്വപ്നവും ദർശനവും. പള്ളി ആരാധന കഴിഞ്ഞാലുടൻ സ്ഥലം വിടുന്ന രീതി മാറ്റണമെന്ന് തിരുമേനി അഭിപ്രായപ്പെട്ടിരുന്നു. കുറേ നേരം എല്ലാവരുമായി സംസാരിക്കണം, അപ്പോഴായിരിക്കും അറിയുന്നത് മറിയാമ്മ ആശുപത്രിയിലായ കാര്യം. നോക്കുവാൻ ആരുമില്ല, പണത്തിന് കുറവുണ്ട്. ഉടനെ അവിടെ കൂടി നിന്നവരെല്ലാം ചേർന്ന് പണം പിരിച്ചെടുത്ത് മറിയാമ്മയെ കാണുവാൻ പോകുന്നു. തിരുമേനി ചോദിക്കുന്നു, അതൊരു റീക്രിയേഷൻ അല്ലേ? ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന അവസരമാണത്. പള്ളി ആരാധന കഴിഞ്ഞ് എല്ലാവരും ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ടേ പോകാവൂ എന്നൊരിക്കൽ തിരുമേനി പറഞ്ഞു. ചായ കുടിക്കുന്ന അവസരത്തിലെങ്കിലും തമ്മിൽ അല്പം സംസാരിക്കട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞത്. അത് ഫലിച്ചു. പണം ഉണ്ടാകുന്നതുകൊണ്ട് സന്തോഷം ലഭിക്കുകയില്ല, പണമല്ല ജീവിത വിജയത്തിന് ആധാരം. സ്നേഹത്തെക്കുറിച്ച് തിരുമേനി പറഞ്ഞ മറ്റൊരു സംഭവ കഥയുണ്ട്.
മനുഷ്യന്റെ ആവശ്യം ദൈവമോ മനുഷ്യൻ? മനുഷ്യൻ ദൈവം ഒരു കാലത്തും നമ്മെ കൈവിടുക, മനുഷ്യൻ കൈവിടും. നിങ്ങൾ പത്രം വായിക്കുമ്പോൾ അറിയാം, ഈ കുഞ്ഞിനെ എടുത്ത് കേട്ടിട്ടില്ല. ഇതൊക്കെയാണ് കൈവിടിയിലാണോ ഇത്? അതുകൊണ്ട് ഇന്ന് ആവശ്യം മനുഷ്യൻ ലോകത്തിലുണ്ടാകും. അവൻ സ്നേഹിക്കണം. സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റവന് വേണ്ടി എന്റെ നന്മ കൊടുക്കണം. എന്റെ കൂടെ പഠിച്ച ഒരാളിന്റെ മകൻ ഡോക്ടറാണ്. അവന് 35 വയസ്സായപ്പോൾ 75 വയസ്സുള്ള അവന്റെ അമ്മയ്ക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടായി. അവൻ ആ 35 വയസ്സുകാർ അവന്റെ ഒരു കിഡ്നി അമ്മയ്ക്ക് കൊടുത്തു.
ഇതറിഞ്ഞ് തിരുമേനി അവരെ കാണാൻ ചെന്നു. തിരുമേനി മകനോട് ചോദിച്ചു, നീ ചെയ്യുന്നത് ബുദ്ധിയാണോ? അപ്പോഴാണ് ഹൃദയവും തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം തിരുമേനിയോട് ആ മകൻ പറഞ്ഞത്.
ഞാൻ ഈ മകനോട് ചോദിച്ചു, നീ ഒരു ഡോക്ടർ, നിന്റെ അമ്മയ്ക്ക് 75 വയസ്സായി, എത്ര നാളോട് ജീവിച്ചിരിക്കും? അത് ഈ കിഡ്നി പ്രോബ്ലം കൂടെ വന്നു കഴിഞ്ഞപ്പോ എത്ര നാളോട് ജീവിച്ചിരിക്കും? നിനക്ക് 35 വയസ്സേ ഉള്ളൂ. കിഡ്നി നിന്റെ അമ്മയ്ക്ക് കൊടുത്താൽ നിന്റെ ആയുസ് കുറയുകയില്ല. നീ ചെയ്തത് ബുദ്ധിയാണ് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, തിരുമേനി പറഞ്ഞത് ശരിയാ, ബുദ്ധിയല്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ നീ എന്തിനാ ചെയ്തത്? ഞാൻ ബുദ്ധിയല്ല ചെയ്തത്, ഞാൻ ഈ ലോകത്തിൽ ജനിച്ചത് എൻ്റെ അമ്മ മൂലമാണ്, ഞാൻ ഈ ലോകത്തിൽ വളർന്നത് എൻ്റെ അമ്മ മൂലമാണ്. എൻ്റെ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ മരിച്ച ഈ രണ്ട് കിഡ്നി കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. അമ്മ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഒരുപാടും പകരം കൊടുത്ത് വീട്ടാൻ ഒക്കുകയില്ല.
സമൂഹത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ നല്ല പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിന് കഴിയുന്നവർക്കേ ജനത്തിന് പുതിയ ദർശനം കൊടുക്കാനും സാധിക്കൂ. പുതിയ ദർശനങ്ങൾ ലഭിക്കുമ്പോൾ പുതിയ സ്വപ്നങ്ങൾ കാണുവാൻ ഇടയാകും. അപ്പോഴേ വ്യക്തികളിലും സമൂഹത്തിലും മാറ്റമുണ്ടാകൂ. മാർ ക്രിസോസ്റ്റം തിരുമേനി അങ്ങനെ ജീവിച്ചു. ജാതിയും മതവും നിറവും ഒന്നും നോക്കാതെ. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ആദർശമുണ്ട്, നമ്മൾ എന്താണ് എന്ന വലിയ ചിന്ത.
ഞാൻ അതിനെ ബഹുമാനിക്കുന്ന മതത്തെ ബഹുമാനിക്കുന്നില്ല, അതിന് സത്യങ്ങളെ ഒട്ടുമേ സ്വീകരിക്കുന്നില്ലെങ്കിൽ രണ്ട് ഇന്റർവ്യൂ കഴിയുമ്പോൾ പൂച്ചങ്ങ് പോയേറ്റ് ചെമ്പ് കേറി. ഞാൻ ആയിരിക്കുന്നത് മുഴുവനും മറ്റുള്ളവർ മുഖാന്തരമാണ്. എന്നെ പഠിപ്പിച്ചത് വേറൊരാളാണ്, എന്നെ ചികിത്സിച്ചത് വേറൊരാളാണ്,
എന്നെ വളർത്തിയത് വേറൊരാള്. ഞാൻ തന്നെ എനിക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഭാഷയിൽ പറയും, എന്നാ ചുണ്ടയ്ക്ക കൊടുത്തു വഴുതനങ്ങ വാങ്ങി. അത് മാത്രമാണ് ഞാൻ സാധിച്ചിട്ടുള്ളത്.